ഞാൻ നിത്യം ചാരിടും എന്നെ ശുമാർവതിൽ, ഞാൻ നിത്യം ചാരിടും എന്നെ ശുമാർവതിൽ, നല്ലവൻ വല്ലവൻ എന്നേശു എത്ര നല്ലവൻ, നല്ലവൻ വല്ലവൻ എന്നേശു എത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക. ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം, ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം, ആത്മാവാൽ നിറയുക ആനന്ദ നദിയിതേ, ആത്മാവാൽ നിറയുക ആനന്ദ നദിയിതേ, പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും, പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൽ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക. ഈ കർത്തൃദിനത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ കർത്തൃപാദപീഠത്തിങ്കിലായിരിക്കാനും നിരന്തരമായി നാം ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക മീഡിയയിലൂടെ കർത്താവിനെ കുറിച്ച് പറയാനും അവന്റെ നാമത്തെ ഉയർത്താനും പാടുവാനും പ്രാർത്ഥിക്കാനും ദൈവത്തിനൊക്കെ ചിന്തിപ്പാൻ ദൈവം നമുക്ക് നൽകുന്ന വളരെ വിലപ്പെടുപ്പുള്ള അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്നുള്ള വചനത്തിന്റെ പ്രസക്തി ഏറുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വന്നു പറഞ്ഞ ആ വചനം ഒരുപക്ഷെ ആ കാലയളവിലുള്ള സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പറഞ്ഞതായിരിക്കും. ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനവും ഈ അവസരത്തിൽ വളരെ പ്രസക്തമാണ്. നമ്മുടെ ഭവനങ്ങളിൽ ദൈവസാന്നിധ്യത്തിന്റെ തണലിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. അവന്റെ പാതുപീഠത്തെങ്കിൽ ആയിരിക്കുന്നത് കൊണ്ട് വളരെ നന്ദിയുള്ള ഗതിയത്തോടുകൂടെ അവന്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ നാം ഒരുമിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ പ്രത്യേക പീരീഡ് ഓഫ് ടൈമിൽ വ്യത്യസ്ത നിലകളിലൂടെ കൂടുതൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു വചനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഈ ഓൺലൈൻ പ്രെയർ തുടങ്ങിയതിന് ശേഷവും ആ വചനത്തിൽ നിന്ന് പല പ്രിയപ്പെട്ടവർ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം എന്നും പുതുമ തരുന്നതും പുതിയ ആശയങ്ങൾ തരുന്നതും പുതിയ ആലോചനകൾ തരുന്നതുമായിരിക്കുന്നത് കൊണ്ട് വീണ്ടും ആ വചനം ഒരിക്കൽ കൂടെ വായിച്ച് ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം അത് പ്രയോജനകരമായി തീരുവാൻ ദൈവസന്നിധിയിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4:4 അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഈ തരുണത്തിൽ വായിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇന്ന് പകൽകാലം ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് നാം ധ്യാനിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നാം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നത്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ഓരോ ദൈവത്തിൻ്റെ പൈതലും ക്രിസ്തീയ സഭകളും കടന്നു പോകുമ്പോൾ അവർ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, റോമാ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കർത്താവിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തോലൻ എഴുതിയ ലേഖനമാണിത്. പ്രിസൺ എപ്പേസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം, കൊലോസിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലോമോന്റെ ലേഖനം, ഇതൊക്കെ കാരാഗ്രഹത്തിന്റെ തടവറയിൽ നിന്ന് ദൈവസഭയ്ക്ക് ലഭിക്കപ്പെട്ട വിലയേറിയ മുത്തുകളാണ്. വളരെ ആശയങ്ങൾ ഉൾക്കൊണ്ട ഈടുറ്റ അർത്ഥവത്തായിരിക്കുന്ന ചിന്തകൾ നമുക്ക് ഗ്രഹിക്കാനും പഠിക്കാനും ലഭിക്കുന്ന ലേഖനങ്ങളാണ് കാരാഗ്രഹത്തിന്റെ ആ അകത്തളങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ ദാസന്മാർക്ക് കൊടുത്ത ചിന്തകൾ. അവിടെ തൂലികകൾ അത് എഴുതപ്പെട്ട് നമ്മുടേതായിരിക്കുന്ന ഭാഷകളിൽ നമുക്കിത് പഠിക്കാനും ധ്യാനിപ്പാനും കർത്താവ് നൽകി തരികയുണ്ടായി. എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്തോഷത്തിന്റെ ലേഖനം എന്നാണ് ഫിലിപ്പിയ ലേഖനത്തെ കുറിച്ച് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. ഇതൊരു സന്തോഷത്തിന്റെ ലേഖനമാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എപ്പോഴും നല്ലവണ്ണം അറിയാം. പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയിൽ താൻ അനുഭവിക്കേണ്ടി വന്ന തടങ്കലിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളിൽ എഴുതപ്പെട്ടതാണ്. 60 മുതൽ 62 വരെയുള്ള കാലഘട്ടങ്ങളിലെ തന്റെ പീഡനങ്ങളുടെ അനുഭവങ്ങൾ, തടറവിലെ അനുഭവങ്ങൾ, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിധകളും ഭാരങ്ങളും വിഷമതകളും ഓർത്തപ്പോൾ തന്നിലൂടെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവന്ന സ്തോത്രം പ്രത്യേക സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. എന്താണ് ഈ സന്തോഷത്തിന്റെ പ്രത്യേകത? ഈ ഫിലിപ്പിയ ലേഖനത്തിൽ ഏകദേശം 16 പരം പ്രാവശ്യങ്ങൾ റിജോയ്സ് എന്ന പദം വന്നിട്ടുണ്ട്. സന്തോഷിക്കുക എന്നുള്ള പദം ഏകദേശം 16 പരം പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് സന്തോഷിച്ചത്? തന്റെ കരങ്ങളിൽ ആ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴും തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയപ്പോഴും കർത്താവ് നിമിത്തം താൻ ഈ ജയിലിലായിരുന്നപ്പോഴും ഈ പ്രതികൂല സാഹചര്യത്തിലായിരുന്നപ്പോഴും തന്റെ ഉള്ളത്തിലുണ്ടായിരുന്ന ആ കർത്തൃദാസന്മാരുടെ ഉള്ളത്തിലുണ്ടായിരുന്ന ആത്മാവിനകത്ത് ദൈവം കൊടുത്ത സന്തോഷം ഇത്ര നല്ല രീതിയിൽ പ്രകടമാക്കാൻ കാരണമെന്താണ്? ഈ നാളുകളിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവവചനപ്രകാരമുള്ള ആഴമേറിയ അനുഭവങ്ങൾ ക്രിസ്തുവിലൂടെ പ്രാപിച്ചിരിക്കുന്ന നമ്മൾ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലും എന്തുകൊണ്ട് സന്തോഷിക്കുന്നു? ഒരു ദൈവത്തിന്റെ പൈതലിന്റെ സന്തോഷം ഒരു രോഗം കൊണ്ട് ബന്ധിക്കാവുന്നതല്ല, ഒരു മഹാമാരി കൊണ്ട് ബന്ധിക്കാവുന്നതല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ബന്ധിക്കാവുന്നതല്ല ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അകത്തെ സന്തോഷം. നമ്മളോടൊപ്പം യാത്ര ചെയ്തും പലരും പിന്മാറിപ്പോയാലും പലരും വിശുദ്ധിയുടെ മണ്ഡലങ്ങളിൽ വീണുപോയാലും കൃപയിൽ നിന്ന് വീണുപോയാലും യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ സന്തോഷിക്കുന്നതിന്റെ കാരണമാ പൗലോസ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ലേഖനത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്ന റിജോയ്സ്, ആ സന്തോഷത്തെ കുറിച്ച് വിശദമായിട്ട് പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും ഇതേ ലേഖനത്തിൽ നിന്നുകൊണ്ട് തന്നെ പൗലോസ് എന്തുകൊണ്ടാണ് തടവയിലും സന്തോഷിച്ചത്, ദൈവത്തിന് പാടി മഹത്വം കൊടുത്തത്, ചങ്ങലകൾ എന്തുകൊണ്ടാണ് കരങ്ങളിൽ നിന്ന് മാറിപ്പോയത്, അഴിഞ്ഞുപോയത്, അവരിൽ വ്യാപരിക്കുന്ന സന്തോഷത്തിന്റെ ശക്തിയാൽ ആ കാരാഗൃഹത്തിന്റെ കലവറയിൽ, സ്തോത്രം, തടവറയിൽ പലതും സംഭവിച്ചു. ദൈവത്തിന് മഹത്വം. അതിന്റെ മൂന്നാമത്തെ ആയത്തിൽ ഒരു മറുപടി അതിനകത്ത് കിടപ്പുണ്ട്. അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. 21, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഞാനൊരു കൂട്ടായ്മ ചില ആഴ്ചകൾക്ക് മുൻപ് റിഡംപ്ഷൻ ഓഫ് അവർ ബോഡി, ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. പൗലോസ് എന്തുകൊണ്ട് സന്തോഷിച്ചു? റോമാ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന, പ്രത്യേക തയ്യാറാക്കിയിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ തടവറയിലാണ് പൗലോസ് എങ്കിലും പൗലോസ് എന്തുകൊണ്ട് സന്തോഷിച്ചു എന്നുള്ള ചോദ്യത്തിന് പൗലോസ് ലേഖനത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു ഉള്ളത്. ആ കാലഘട്ടത്തിൽ റോമാ പൗരനായി ജനിച്ച് തനി ലേഖനം എഴുതുമ്പോഴും താനൊരു റോമൻ പൗരനായിരുന്നു. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തിൽ 25 മുതൽ വായിക്കുന്നു. തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട്, റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. റോമാ പൗരത്വം ഈ ലേഖനം എഴുതിയ കാലഘട്ടത്തിൽ വളരെ വിലയുള്ളതും ശ്രേഷ്ഠത നിറഞ്ഞതുമായിരുന്നു. കർത്താവ് നിമിത്തം തന്നെ അടിക്കുവാൻ പിടിച്ചപ്പോൾ, ചമ്മട്ടി കൊണ്ട് അടിക്കാൻ പിടിച്ചപ്പോൾ പൗലോസ് ശതാധിപനോട് ചോദിക്കുകയാണ്, റോമൻ പൗരനായി ജനിച്ചു വളർന്ന എന്നെ നിങ്ങൾ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമാ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. ശതാധിപൻ പേടിച്ചുപോയി. ഈ റോമൻ പൗരത്വമുള്ള പൗലോസിനെ എനിക്ക് ചാട്ടുപാർ കൊണ്ട് അടിക്കാൻ പാടില്ല. അപ്പോൾ 27-ാം വാക്യത്തിൽ സഹസ്രാധിപൻ വന്ന്, നീ റോമാ പൗരൻ തന്നെയോ? എന്നോട് പറക എന്ന് ചോദിച്ചതിന്, അതെ എന്നവൻ പറഞ്ഞു. സഹസ്രാധിപൻ പറയുന്ന എന്താ? ഞാനേറിയ മുതൽ കൊടുത്താണ് ഈ പൗരത്വം സമ്പാദിച്ചത് എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന്, ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഈ റോമാ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പദവി അലങ്കരിച്ച സഹസ്രാധിപൻ റോമാൻ പൗരത്വം വളരെ വില കൊടുത്ത് മേടിച്ചപ്പോൾ പൗലോസ് ഈ പൗരനായി ജനിച്ച് ഈ പൗരത്വം സ്വീകരിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തിയായതുകൊണ്ട് അതിൽ നിന്ന് സ്തോത്രം, ശതാധിപൻ, സഹസ്രാധിപൻ അവനെ ഭയപ്പെട്ടു. ഈ റോമൻ പൗരനെ എനിക്ക് ബന്ധിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ നോക്കുക, റോമാ ഗവൺമെന്റിന്റെ കാരാഗ്രഹത്തിലാണ് റോമൻ പൗരനായി ജനിച്ചു വളർന്ന് മുൻപോട്ട് പോയ ഈ പൗലോസ്. അകത്ത് കിടക്കുമ്പോഴും അവൻ സന്തോഷിക്കുവാനുണ്ടായ കാരണം റോമൻ പൗരത്വത്തെക്കാൾ വിലയുള്ള ഒരു പൗരത്വം എന്റെ യേശുക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചു. എന്റെ കേൾക്കുന്ന ദൈവസഭയെ, നാം വ്യത്യസ്ത രാജ്യങ്ങളുടെ സിറ്റിസൺഷിപ്പുള്ളവരാ. ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ള ദൈവമക്കളുണ്ട്, നമ്മുടെ സമീപ രാജ്യങ്ങളിലുള്ളവരുണ്ട്, യു കെയിലുള്ളവരുണ്ട്. അതിനേക്കാളേറെ പ്രാധാന്യതയുള്ള ഒരു പൗരത്വം വഹിച്ച പൗലോസ് അപ്പോസ്തോലൻ സ്തോത്രം സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിലായപ്പോഴും അവന്റെ ആത്മാവിൽ, അവന്റെ ഉള്ളിൽ പൗലോസിനൊരു സത്യമറിയാമായിരുന്നു, എന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവത്തിന്റെ പൈതൽ സന്തോഷിക്കുന്നതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല. ഇവിടെ ഞാൻ താൽക്കാലികമായി പാർക്കുന്ന വ്യക്തിയാ, എന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. എങ്ങനെയാ നമുക്ക് ഈ പൗരത്വം ലഭിച്ചത്? ഇംഗ്ലീഷ് മെസ്സേജിലൂടെ വാത്സല്യ സിസ്റ്റർ ദീപ്തി ഓർപ്പിച്ച വചനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ, ഗ്രഹിച്ചു കാണുമെന്ന് വിശ്വസിക്കുക. യോഗ്യതയില്ലാതെ കിടന്ന മെഫീബോശെത്തിനെ ദാവീദ് രാജാവായി വന്നപ്പോൾ കരുണ കാണിക്കാൻ പ്രസാദമായതുകൊണ്ട് മറവയുടെ വീട്ടിൽ കിടന്ന, ഹൃദയഭാരിൽ കിടന്ന, സ്തോത്രം, രണ്ടു കാലും മുടന്തനായി കിടന്ന ആ മോശയോ ആ മെഫീബോശെത്തിനോട് ദാവീദിന് കരുണ കാണിപ്പാൻ ഇടയായി തീരുക മാത്രമല്ല, ദാവീദ് രാജാവിന്റെ സ്തോത്രം കിങ് ടേബിളിൽ നിന്ന് രാജാവ് ഭക്ഷിക്കുന്ന മേശയിൽ നിന്ന് കുടിക്കാനും ഭക്ഷിക്കാനും മെഫീബോശെത്തിന് അവകാശം ലഭിച്ചതുപോലെ ദൈവത്തിന്റെ പൈതലെ രാവിലെ സമയം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അയോഗ്യരായി കിടന്ന നമ്മെ, മാഹീരന്റെ വീട്ടിൽ കിടന്ന നമ്മെ, മറവിയുടെ സ്ഥാനത്ത് കിടന്ന നമ്മെ, സ്തോത്രം, യോഗ്യതയില്ലാതെ എന്നെ നമ്മുടെ കർത്താവ് കരുണ കാണിച്ചത് കൊണ്ട് അവനെ ആരാധിപ്പാൻ, അവനെ കേൾക്കുവാൻ, അവനെ ശ്രദ്ധിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചു. ഇന്ന് രാവിലെ സമയം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പൈതൽ സന്തോഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി സ്തോത്രം ഭൗതികം കിട്ടിയത് കൊണ്ടല്ല, ഞാൻ ആത്മാവിൽ സന്തോഷിച്ച് കരങ്ങളടിച്ച് പാടുന്നതിന്റെ പ്രത്യേകത എന്താണ് ചോദിച്ചാൽ, എന്റെ പൗരത്വം സ്വർഗത്തിലായത് കൊണ്ടാണ്. എങ്ങനെയാണ് സ്വർഗീയ പൗരത്വം നമുക്ക് ലഭിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിക്കോദീമസിനെ സമീപിച്ചു പറയുന്നു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ നിനക്ക് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് തന്റെ ലേഖനത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനനം എന്ന ആത്മീയ പ്രക്രിയയിലൂടെ ഹെവൻലി സിറ്റിസൺഷിപ്പ് പ്രാപിപ്പാൻ, സ്വർഗീയ പൗരത്വം പ്രാപിപ്പാൻ കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ നിലയിലേക്ക് ദൈവത്തിന്റെ മക്കളായ നമുക്ക് പല സന്ദർഭങ്ങളിൽ അവന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, നമ്മുടെ ആത്മരക്ഷകനായി ക്രിസ്തുവിനെ ഏറ്റെടുപ്പാൻ ദൈവം നമുക്ക് പദവിയും അവകാശം തന്നതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. രാവിലെ സമയം പാട്ട് പാടുകയും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനമായ കാരണം എനിക്ക് ജോലി തന്നതുകൊണ്ടോ, സ്തോത്രം, എനിക്ക് സൗഖ്യം ലഭിച്ചതുകൊണ്ടോ, കർത്താവ് നമ്മളെ സൂക്ഷിച്ചതുകൊണ്ടോ അല്ല. അതിനടിസ്ഥാന കാരണം കർത്താവ് തന്റെ വചനത്താൽ എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുകയും ദൈവരാജ്യത്തിന്റെ അവകാശികളായി സ്വർഗീയ പൗരന്മാരായി ദൈവം നമ്മളെ തീർത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പാടി സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവിടെയും ഈ റിജോയ്സ് എന്നുള്ള ആ പദം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഹാപ്പി എന്നുണ്ട്, ജോയ് എന്നുണ്ട്, റിജോയ്സ് എന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പ്രസ്താവിക്കുന്ന വേദവചനങ്ങളെല്ലാം വായിച്ചു നോക്കൂ, അവിടെയൊക്കെയും ഇംഗ്ലീഷിൽ റിജോയ്സ് എന്നുള്ള പദമാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് ഒന്ന് വായിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാപികളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് 70 പേരെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ കർത്താവ് ഈ അധികാരം കൊടുത്താണ് പറഞ്ഞു വിട്ടത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇന്ന് രാവിലെ സമയം ഈ വാക്തത്വങ്ങളിൽ വിശ്വസിച്ചോണം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക ഈ പേമാരിയുടെ സാഹചര്യങ്ങളിലൂടെ ക്രിസ്തീയ സഭ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ കടന്നു പോകുമ്പോൾ നാം സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. അത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടിക്കളവാനുള്ള അധികാരമാണ്. ദൈവത്തിന് സ്തോത്രം. ആ നിലയിലാണ് ഭൂതങ്ങൾ കീഴടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. എന്നിരുന്നാലും നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീ. കർത്താവ് എന്താ ഇവിടെ പഠിപ്പിക്കുന്നറിയാമോ? നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ രോഗികൾ സൗഖ്യമായെന്നിരിക്കും, ഭൂതങ്ങൾ കീഴ്പ്പെട്ടെന്നിരിക്കും, അന്ധകാര ശക്തികൾ മാറിയെന്നിരിക്കും, അത് മറ്റൊന്നും കൊണ്ടല്ല, അധികാരമുള്ള യേശുവിന്റെ നാമം എടുക്കുന്നത് കൊണ്ടാണ്. ഈ ദിവസങ്ങളിലായി വിശുദ്ധന്മാർ കർത്താവിന്റെ നാമത്തിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന്റെ മേൽ മറുപടി തരുന്നത് കൊണ്ട്, അവന്റെ നാമത്തെ അധരങ്ങളിൽ എടുക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ പവിത്രതയുടെ, നമ്മുടെ വിശുദ്ധിയുടെ പൂർണ്ണത കൊണ്ടല്ല, നേരെ മറിച്ച് യേശു കർത്താവിന്റെ നാമം എടുക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി തരും, മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും നാം സന്തോഷിച്ച് പാടുന്നതിന്റെ രഹസ്യം എന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും എന്റെ പേർ കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്? ദൈവത്തിന്റെ വചനമാകുന്ന വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും നാം വീണ്ടും ജനിക്കപ്പെടുമ്പോൾ, അഥവാ സ്തോത്രം വചനമാകുന്ന ക്രിസ്തുവിനെ എന്റെ ഉള്ളത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ, നാം കർത്താവിനെ അനുസരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ അവൻ എഴുതുന്നു. രാവിലെ സമയം ബെന്തക്കോസ്റ്റ് ഗോളം വിശാലമായ ഒരു സർക്കിളാണ്. ധാരാളം ജനങ്ങൾ കടന്നു വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കടന്നു വരുന്നതിനേക്കാൾ അപ്പുറമായി ഞാൻ വീണ്ടും ജനിച്ചൊരു ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ആ വലിയ ബോധ്യത്തോടുകൂടെ നാം അവന് മഹത്വം കൊടുക്കുമ്പോൾ, പാടി സന്തോഷിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷത്തിന്റെ പൂർത്തീകരണമാകുന്നില്ല. എന്റെ നാമത്തിൽ അത് ചെയ്തു ശരിയാ, പക്ഷേ അതിലും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. ഇതിനോടനുബന്ധമായിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വ്യാഖ്യാനിക്കാൻ എനിക്ക് സമയമില്ല. സ്തോത്രം, വീട്ടിനകത്ത് ഒരു സ്ത്രീക്ക് 10 ദിരമയുണ്ടെന്നിരിക്കട്ടെ, 1 ദിരമ നഷ്ടപ്പെട്ടു പോയി. അത് കണ്ടെത്തുന്നത് വരെ അവൾ സൂക്ഷ്മതയോടെ മുടി മുഴുവനും അടിച്ചു വൃത്തിയാക്കി ആ ദ്രമ കണ്ടെത്തിയപ്പോൾ സന്തോഷിച്ചു. സ്തോത്രം. അടുത്തത്, അത് വീട്ടിലെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നു. കാട്ടിൽ നഷ്ടപ്പെട്ടത് ഒരാടാണ്. 100 ആടുണ്ടെന്നിരിക്കട്ടെ, 1 നഷ്ടമായാൽ പ്രൈസ് ദി ലോർഡ്, ഒരു ഇടയൻ അതിനെ തേടി കാടുകളിലും മേടുകളിലും കടന്നു ചെന്ന് ആ നഷ്ടപ്പെട്ട ആടിനെ തോളിലേന്തിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഇടയന്റെ സന്തോഷം. നാട്ടിൽ നഷ്ടപ്പെട്ടത് അനുസരണം കേട്ടവനായി ജീവിച്ച, സ്തോത്രം, ഒരു പുത്രനാണ്. നാം അതിനെ മുടിയൻ പുത്രൻ എന്ന് പറയുന്നു. അപ്പൻ കൊടുത്ത അവകാശമെല്ലാം നശിപ്പിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ദൂരദേശത്തേക്ക് യാത്രയായി തന്റെ ഇഷ്ടം പോലെ ജീവിച്ച്, ബോധ്യപ്രകാരം ജീവിച്ച് അവകാശമെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ് താൻ ഒടുവിൽ തീരുമാനിച്ചു, ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ധാരാളം ഉപദേശ സത്യങ്ങൾ അതിലൂടെ പരാമർശിക്കാനുണ്ടെങ്കിലും, സ്തോത്രം, സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ പറയട്ടെ, ആ മകൻ പോയ സമയം മുതൽ തന്റെ പിതാവ് തന്റെ മടങ്ങിവരുവിന് വേണ്ടി കാത്തുകൊണ്ടിരുന്നു. ആ പുത്രൻ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായ സന്തോഷം. ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളുണ്ട്. ആ നഷ്ടപ്പെട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പീരീഡ് ഓഫ് ടൈമിൽ, ഈ കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ കർത്താവേ അടിച്ചു വൃത്തിയാക്കാൻ വരിക. ഈ ദിവസങ്ങളിലായി എനിക്ക് നഷ്ടപ്പെട്ടതിനെ ഞാൻ തിരികെ എടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ. സഭയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോയ വ്യക്തികൾ ഉണ്ടായിരുന്നേക്കാം, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരുന്നേക്കാം. ഹല്ലേലൂയാ. അവരെ തേടിപ്പോയി
തിരികെ വരുന്ന കാലഘട്ടങ്ങളാകട്ടെ അതാ അതിലത്രേ നമ്മുടെ സന്തോഷം സ്ഥിതി ചെയ്യുന്നത്. ഒരു പാപി മനം തിരിഞ്ഞു മടങ്ങി വരുന്നെങ്കിൽ ഹല്ലേലൂയ, അതത്ര യഥാർത്ഥമായ സന്തോഷം. വാത്സല്യ ദൈവസഭയെ, ഈ കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, ദൈവം എന്നെ ഏൽപ്പിച്ച പലതും പല സാഹചര്യങ്ങളിലൂടെ നഷ്ടപ്പെട്ടു പോയി കർത്താവേ, ഞാൻ ദിവസങ്ങളിലായി അത് തിരികെ എടുക്കുവാൻ ആഗ്രഹിക്കും. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് അനേകർ പിന്മാറ്റക്കാരായി പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയാ, അതിനെ തിരികെ കൊണ്ടുവരുന്ന ആളുകളാകട്ടെ ഈ നാളുകൾ. ഒരു പാപി മനം തിരിഞ്ഞു വരുവാൻ കാരണമാകട്ടെ. Rejoice in the Lord always. And again, I say rejoice. Paulos santoshichathinte rahasyam ida. Ente peru jeevante pusthakathil ezhuthittundu. Adine ortha Paulos ingane santoshikkeyum devathe sthutikkeyum magathappeduthukayum cheythu. Hallelujah. Matthayi suvishesham 5th adhyayam അതിന്റെ 10 മുതൽ ഞാൻ വായിക്കുന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകെ കൊണ്ട് സന്തോഷിപ്പീൻ. ഹല്ലേലൂയാ. കർത്താവ് നിമിത്തം, സ്വജീവിതം നിമിത്തം, യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച നിമിത്തം, പടികളും ഉപദ്രവങ്ങളും സഹിച്ച ധാരാളം വ്യക്തികളുടെ അനുഭവങ്ങൾ നമുക്കറിയാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളും അതിൽപ്പെട്ട വ്യക്തി ആയിരുന്നേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ, നിങ്ങൾക്കെതിരെ ഇല്ലാത്തത് പറയുമ്പോൾ, തിന്മയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ, കളവായി പറയുമ്പോൾ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്തൊരു മറ്റൊരു സംഭവം സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പ്രതിഫലം വലുതാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് ആത്മീയ ഗോളത്തിലെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ വാക്യം ധ്യാനിച്ചിട്ടായതുകൊണ്ടായിരിക്കും അവർ പഴികളേറ്റതും ഉപദ്രവങ്ങൾ സഹിച്ചതും നിന്ദകൾ സഹിച്ചതും. അവർക്കറിയാം ഇത് താൽക്കാലികമാ, എന്റെ പാട്ടിനെ നിർത്താൻ നിന്നയ്ക്ക് സാധ്യമല്ല, എന്റെ പാട്ടിനെ നിർത്താൻ മഹാമാരിക്ക് സാധ്യമല്ല, എന്റെ സന്തോഷത്തെ നിശ്ചലമാക്കാൻ പടികൾക്ക് സാധ്യമല്ല, കാരണം സ്വർഗത്തിൽ എന്റെ പ്രതിഫലം വലുതായിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അനേക ദൈവത്തിന്റെ മക്കൾ ഗൾഫ് രാജ്യങ്ങളിലും ദേശരാജ്യങ്ങളിലും അല്ല, നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് എന്നറിഞ്ഞു കഴിയുമ്പോൾ ആ പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയ ആളുകളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ ബന്ദക്കോസ് ചരിത്രം എന്നുള്ളൊരു ഗ്രന്ഥമുണ്ട്. ആ പുസ്തകം വായിച്ചവർക്കറിയാം നമ്മുടെ ആദിമ പിതാക്കന്മാർ, ആത്മീയ ഗോളത്തിലെ വിശ്വാസത്തിന് വേണ്ടി നിന്ന പിതാക്കന്മാർ, നമ്മുടെ അമ്മച്ചിമാർ, സഹോദരങ്ങൾ എത്രയോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയത്. എന്നിട്ടും സന്തോഷത്തെ നിർത്താൻ പറ്റിയില്ല. അവിടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത പ്രതിഫലത്തെ അവർ കണ്ട തൃപ്തന്മാരായി. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ ബന്ധക്കോസുകാര് പാടി സന്തോഷിക്കുന്നതിന്റെ രഹസ്യമാണ് ഞാൻ പറയുന്നത്. എത്ര പ്രതിസന്ധികൾ വന്നാലും കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, റിച്ചാർഡ് ഉംബ്രാൻ എന്ന ദൈവദാസൻ കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ചെന്ന് ഒരു മിഷണറിയായി കടന്നു ചെന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ധാരാളം തടവുപുള്ളികൾ വിണ്ടിഞ്ജനനം പ്രാപിച്ച് ഈ സന്തോഷത്തിലേക്ക് വന്നു. തന്റെ ഗ്രന്ഥത്തിൽ, ടോർച്ചേർഡ് ഫ്രോ ക്രൈസ്റ്റ് എന്നുള്ള ഗ്രന്ഥത്തിൽ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചതുകൊണ്ട് സ്തോത്രം, കൈയുടെ മുട്ടിന് കീഴെ മുറിച്ചു കളഞ്ഞവരുണ്ട്, കാൽമുട്ട് വരെ കാൽപാദങ്ങൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. റിച്ചാർഡ് ഉംബ്രാൻ കണ്ടത് ആ ജയിലറകളിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ കൈത്താളം പിടിക്കാൻ വിരളുകളില്ല, പക്ഷേ മുട്ടുകൾ കൊണ്ട് അവർ ദൈവത്തെ പാടി സന്തോഷിച്ചു. അതിന്റെ രഹസ്യം എന്താണ് ചോദിച്ചാൽ അവരുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയാ ലേഖനത്തിൽ പൗലോസ് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, എന്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു? ഈ രഹസ്യം സഹസ്രാധിപന്മാർക്കോ അല്ലെങ്കിൽ ശതാധിപന്മാർക്കോ റോമാ ഗവൺമെന്റ് ആൾക്കാർക്കോ മനസ്സിലായില്ല. കാരാഗ്രഹത്തിൽ സ്തോത്രം, കർത്താവിന് യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ പൗലോസും സീലാസും ആ ദൈവദാസന്മാർ അവരുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോയി. അതിന്റെ ഫിലിപ്പിയ ലേഖനം 3:19 അവസാനം ഞാൻ വായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ അവരുടെ വയറ് ദൈവം, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ദൈവത്തെ ദൈവമായിട്ട് കണ്ടത് ഭൂമിയിലുള്ള മെറ്റീരിയൽ സത്യമാണ്. ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോൾ നിരാശ വരും. എന്നാൽ പൗലോസ് അതല്ല ചിന്തിച്ചത്, സ്വർഗീയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു, സ്വർഗത്തിലുള്ള തന്റെ പൗരത്തെ കുറിച്ച് ചിന്തിച്ചു. മാത്രമല്ല, യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഒരിക്കൽ കർത്താവ് നമുക്ക് ആത്മരക്ഷ തരുവാൻ വേണ്ടി ഭൂമിയിൽ കർത്താവ് കടന്നു വന്ന് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിൽ ക്രൂശിൽ യാഗമായി തീർന്ന് അവനടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റു. ഇനി നാം വിശ്വസിക്കുന്ന എന്താണെന്നറിയാമോ? അവൻ വീണ്ടും രക്ഷകനായി കടന്നു വരും. ആത്മരക്ഷ നൽകാനല്ല, ശരീരത്തിന്റെ സ്തോത്രം വീണ്ടെടുപ്പാകുന്ന രക്ഷ തരുവാൻ വേണ്ടി അവൻ എത്രയും വേഗം കടന്നു വരും. ഹല്ലേലൂയ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ആ വചനത്തിൽ നിന്നുകൊണ്ട് ഇത്ര സമയങ്ങൾ സംസാരിക്കാമെന്നറിയാമോ? കൊരിന്ത്യ ലേഖനമൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇന്ന് പകൽകാലം ദൈവത്തിന്റെ പൈതലേ ഒരു രക്ഷകൻ താമസിയാതെ കടന്നു വരും. അവിടെ നിന്ന് കർത്താവ് കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ നിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതേ വിശുദ്ധന്മാരെ, ഞാൻ ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പൈതൽ സന്തോഷിക്കുന്നത്? കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സന്തോഷിക്കുന്നത് കർത്താവിന്റെ വചനത്താൽ. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണ്, നിരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, എന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു? യേശു കർത്താവ് നിമിത്തം എല്ലാ തിന്മയും കളവായി പറയുമ്പോഴും നിന്ദിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഞാൻ സന്തോഷിക്കുന്നു. എന്തുകൊണ്ട്? എനിക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം വീതിക്കുവാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ വരുവിനായി നമ്മളെ തന്നെ ഒരുക്കാം, ആത്മാവിൽ സന്തോഷിക്കാം. ഈ സന്തോഷത്തെ കെടുത്തിക്കളയാൻ പേമാരിക്ക് സാധ്യമല്ല, ഈ മഹാമാരിക്ക് സാധ്യമല്ല, പ്രളയങ്ങൾക്ക് സാധ്യമല്ല, പ്രതികൂലങ്ങൾക്ക് സാധ്യമല്ല, പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികൾക്ക് സാധ്യമല്ല. എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കഷ്ടങ്ങൾക്കും എന്റെ അകത്ത് തന്നിരിക്കുന്ന സന്തോഷത്തെ സ്തോത്രം തടുത്തു കളവാൻ സാധ്യമല്ല. Rejoice in the Lord always, and again I say rejoice. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യേക കാലഘട്ടങ്ങളിൽ ഈ സന്തോഷം നമ്മൾ ഈ സന്തോഷത്തിൽ നമുക്ക് നിലനിന്നു പോകാം. നമ്മുടെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടെന്നിരിക്കാം, പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിരിക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഇതിന്റെ മധ്യത്തിലും സന്തോഷിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് തന്നെ ഈ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത് എന്റെ സന്തോഷവും കിരീടവുമായുള്ളവര് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കിരീടങ്ങളാണ് നമ്മള്. ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകുവാൻ, തുടർമാനം മുന്നോട്ട് പോകാൻ ഈ പ്രത്യേക സാഹചര്യത്തിലും കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്നെ തന്നെ ഈ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് താഴാം, വിനയപ്പെടാം. ദൈവം നമ്മളെ ഈ വചനത്താൽ ബലപ്പെടുത്തുമാറാകട്ടെ. എല്ലാവർക്കും വന്ദനം. നന്ദി. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.